2022 March 31 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മുഖപ്രസംഗം. മുരടിപ്പ് മാറി വികസനത്തിലേക്ക്. അന്താരാഷ്ട്ര പദവി ചാർത്തിക്കിട്ടിയിട്ട് 3.5 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും സംസ്ഥാനത്തെ ആദ്യ വിമാനത്താവളമായ തിരുവനന്തപുരം എയർപോർട്ടിനോടുള്ള അധികൃതരുടെ അവഗണന തുടരുകയാണ്. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിൽ ഇത്രകാലവും തുടർന്ന ഈ വിമാനത്താവളത്തിന്റെ തലവര നേരെയായി തുടങ്ങിയെന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ കണ്ടുതുടങ്ങിയ മാറ്റങ്ങൾ. വിമാനത്താവള നടത്തിപ്പ് 50 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ട് അധിക ദിവസങ്ങളായില്ല. സംസ്ഥാന സർക്കാരും അവിടത്തെ ജീവനക്കാരും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയക്കാരും വിലങ്ങുതടിയാകാതിരുന്നെങ്കിൽ നേരത്തെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് നല്ല നിലയിൽ തുടക്കം കുറിക്കാനുള്ള സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും എതിർപ്പുകളെല്ലാം മറികടന്ന് വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കൈമാറിക്കിട്ടിയ സ്ഥിതിക്ക് അവർ നിശ്ചയിക്കുന്ന രൂപത്തിലും ഭാവത്തിലും വികസനം നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആഭ്യന്തര വിദേശയാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിമാനത്താവള നടത്തിപ്പ് ആരായാലും വേണ്ടില്ല. കൂടുതൽ ഫ്ളൈറ്റുകളും മികച്ച സൌകര്യവും ലഭ്യമാണോ എന്നേ നോക്കാറുള്ളൂ. അവരുടെ ആഗ്രഹം സഫലമാകാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള വേനൽക്കാല ഷെഡ്യൂൾ. നിലവിലുള്ള 348 ആഭ്യന്തര സർവീസുകൾ 540 വർദ്ധിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് 95 സർവീസുകളാണ് ഉള്ളത്. അത് 138 വർദ്ധിക്കും. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയയിലേക്കും കണക്ഷൻ ഫ്ളൈറ്റുകൾ തുടങ്ങാനും ആലോചന തുടങ്ങിക്കഴിഞ്ഞു. ഇതിനായി വിദേശ വിമാന കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് സൂചന. മലേഷ്യൻ എയർലൈൻസും തിരുവനന്തപുരത്ത് നിന്ന് സർവീസ് തുടങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 180 രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ നടത്തുന്ന മലേഷ്യൻ കമ്പനിയുടെ സാന്നിധ്യം തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനപാതയിലെ നാഴികക്കല്ലായി മാറും. തിരുവനന്തപുരം വിമാനത്താവളത്തിന് വളരാനും വികസിക്കാനും അനന്ത സാധ്യതകളാണ് ഉള്ളത്. അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയതാണ് ഇതുവരെയുള്ള മുരടിപ്പിനും കീഴോട്ടുള്ള വളർച്ചയ്ക്കും കാരണം. വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകാനോ മറ്റ് സൌകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ സർക്കാർ തുടർന്നും വിസമ്മതം കാണിച്ചാൽ പുതിയ വികസന ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാൻ ദീർഘകാലം വേണ്ടിവരും. ആത്യന്തികമായി വിമാനയാത്രക്കാരാകും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത്. പുതിയ ഷെഡ്യൂൾ പ്രകാരം ഷാർജയിലേക്കാണ് വിദേശ സർവീസുകൾ ഏറ്റവും കൂടുതൽ. ആഴ്ചയിൽ 30 ഫ്ളൈറ്റുകൾ ദോഹ, മസ്കറ്റ്, ദുബായ് എന്നിവിടങ്ങളിലേക്കും കൂടുതൽ സർവീസുകൾ ഉണ്ടാകും. ഐടി നഗരമായ ബംഗളൂരുവിലേക്ക് പ്രതിദിനം 5 സർവീസുകളാവും ഉണ്ടാവുക. കൊൽക്കത്ത, പൂനെ, ദുർഗാപൂർ എന്നീ നഗരങ്ങളിലേക്ക് ആരംഭിക്കുന്ന പുതിയ സർവീസുകൾ ഇവിടങ്ങളിലേക്കുള്ള യാത്ര ഏറെ സുഗമമാക്കും. നിലവിൽ ഇങ്ങോട്ടെല്ലാം വിമാനം മാറിക്കയറേണ്ട സ്ഥിതിയാണ് ഉള്ളത്. മലയാളികൾ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വരെ ചെന്നെത്തി വാസമുറപ്പിച്ചിട്ടുള്ളതിനാൽ ഏത് പുതിയ വിമാന സർവീസിനും ലാഭസാധ്യത ഏറെയാണ്. യാത്രാ സൌകര്യം എത്ര കണ്ട് കുറയ്ക്കാനാവുമോ ആളുകൾ ആ വഴി തിരഞ്ഞെടുക്കും. അങ്ങനെ നോക്കുമ്പോൾ ഒട്ടേറെ നഗരങ്ങളിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കേണ്ടത് ആവശ്യമാണ്. ആഭ്യന്തര ടെർമിനലും വിദേശ ടെർമിനലും ഒരേയിടത്താക്കൽ, ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പുനഃപ്രവർത്തനം, യാത്രക്കാർക്കും അവരോടൊപ്പം എത്തുന്നവർക്കും വേണ്ടിയുള്ള മെച്ചപ്പെട്ട സൌകര്യങ്ങൾ തുടങ്ങി തിരുവനന്തപുരം എയർപോർട്ടിൽ വരുത്തേണ്ട ഒട്ടേറെ പരിഷ്കാരങ്ങൾ ഇനിയുമുണ്ട്. അവ കൂടി പൂർത്തിയായാലേ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് പറയാനാവൂ.